ബിന്ദു ജോൺസൺ എഴുതുന്നു വീട് നിർമ്മാണ രഹസ്യങ്ങൾ. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ മനസ്സിൽ കുടിയേറിയ ആഗ്രഹമായിരുന്നു നല്ലൊരു വീട്. കാരണം ഭർത്താവിൻ്റെ വീട് വളരെ പഴയതായിരുന്നു. എൻ്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കിടെ പറയും, ഇനി ഒരു പുതിയ വീട് വയ്ക്കണം. ഇത് കേൾക്കുമ്പോൾ അമ്മ എന്നെ ഉപദേശിക്കും, മോളെ അവൻ ഒറ്റ മകനാണ്, ഇളയ രണ്ട് സഹോദരിമാരെ കെട്ടിച്ചയക്കേണ്ട ഉത്തരവാദിത്തം നിറവേറ്റേണ്ടവനാണ്. ഇതിനിടയിൽ വീട് കൂടെന്നൊക്കെ പറഞ്ഞ് നീ അവനെ ബുദ്ധിമുട്ടിക്കരുത്. അതിനാൽ ഞാൻ സ്വപ്നം മനസ്സിലൊതുക്കി. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഭർത്താവിനോട് ഒരു പുതിയ വീടെന്ന സ്വപ്നം പങ്കുവച്ചില്ല. വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ രണ്ട് സഹോദരിമാരുടെയും വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ആ വീട് ഒന്നുകൂടി പുതുക്കി പണിതു. ഭർത്താവിന് ഒരു വാഹനാപകടമുണ്ടായി. അതേ തുടർന്ന് അദ്ദേഹത്തിന് മെനഞ്ചൈറ്റിസ് ബാധിച്ചു. പിന്നീട് അമ്മച്ചിയുടെ മരണം. അങ്ങനെ കുറേ സങ്കടകാലങ്ങൾ. ഈ പ്രാരാബ്ധങ്ങൾക്കിടയിൽ നല്ലൊരു വീടെന്ന സ്വപ്നം ഞാൻ മറന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2018 വീടിനകത്ത് ജനൽപ്പടിയോളം പൊക്കത്തിൽ വെള്ളം കയറിയത്. വീട് വിട്ടുപോയ ഞങ്ങൾ 3 ആഴ്ച കഴിഞ്ഞ് തിരിച്ചെത്തി. ഒരു വിധത്തിൽ വീട് വൃത്തിയാക്കി കയറി താമസിച്ചു. പ്രളയത്തിൽ സംഭവിച്ച കേടുപാടുകൾ മാറ്റാനോ പുതുക്കി പണിയാനോ ഒട്ടും താല്പര്യം തോന്നിയില്ല. പുതിയ വീടിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഭർത്താവിനോടും 2 ആൺമക്കളോടും പങ്കുവച്ചു. പക്ഷേ കുടുംബ വീട് പൊളിക്കാൻ സമ്മതിക്കുമോ എന്ന് അപ്പച്ചനോട് ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ആ സമയത്ത് വിഷമം വരുമ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി. ഉത്കണ്ഠകളെല്ലാം ഈശോയോട് പറഞ്ഞ് സ്തുതിച്ചു പ്രാർത്ഥിച്ചു. തുടർന്ന് കൗൺസിലിങ്ങിന് പോയി. എൻ്റെ സങ്കടത്തെക്കുറിച്ച് ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അല്പം പ്രായമുള്ള കൗൺസിലർ ചേട്ടൻ പെട്ടെന്ന് തന്നെ കരുണാർദ്രമായ ഒരു ചിരിയോടെ എന്നെ നോക്കി പറഞ്ഞു, മനസ്സ് നിറയെ സങ്കടമാണല്ലോ, നല്ലൊരു ഭവനമില്ലാത്ത ദുഃഖം കർത്താവ് കാണുന്നുണ്ട്. 3 വർഷത്തിനുള്ളിൽ കർത്താവ് മോൾക്ക് ഭവനം തരുമെന്ന് പറയുന്നു. കേട്ട മാത്ര ഞാൻ പൊട്ടിക്കരഞ്ഞു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കി. 2018 ഒക്ടോബർ 20 സന്ദേശം കിട്ടിയത്. മറന്നു പോകാതിരിക്കാൻ എൻ്റെ ബൈബിളിൻ്റെ ഏറ്റവും പുറകിലുള്ള പേജിൽ ഇങ്ങനെ കുറിച്ചിട്ടു, 2021 ഒക്ടോബർ 20 മുമ്പ് കർത്താവ് എനിക്ക് പുതിയ ഭവനം തരും. എൻ്റെ അമ്മയോടല്ലാതെ മറ്റാരോടും ഈ സംഭവം പറഞ്ഞില്ല. നല്ലൊരു വീടെന്ന സ്വപ്നം വീണ്ടും മുളച്ചു പൊന്തി. ആദ്യമൊക്കെ സന്തോഷത്തോടും പ്രത്യാശയോടും പ്രാർത്ഥിച്ച് കാത്തിരുന്നെങ്കിലും പിന്നീട് പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലാതായി. ഇതിനിടയിൽ എൻ്റെ അമ്മ മരിച്ചു. വീണ്ടും ഒരു സങ്കടകാലം. അങ്ങനെയിരിക്കെ 2019 ആഗസ്റ്റ് 3 ശുശ്രൂഷകൾക്കായുള്ള ശാലോമിൻ്റെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ 3 മാസത്തിനകം വീട് പണി തുടങ്ങുമെന്ന സന്ദേശം ലഭിച്ചു. ആ ഒക്ടോബറിലാണ് ഭർത്താവ് ദുബായിൽ നിന്ന് അവധിക്കെത്തിയത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ തന്നെ ഭർത്താവിനെ വിളിച്ച് വീട് നന്നാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പച്ചന് സമ്മതമാണെങ്കിൽ പുതിയൊരു വീട് വയ്ക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നായിരുന്നു ഭർത്താവിൻ്റെ വാക്കുകൾ. അപ്പച്ചൻ യാതൊരു വിസമ്മതവും പറഞ്ഞില്ല. വാടക വീട്ടിലേക്ക് താമസം മാറാനും സമ്മതിച്ചു. ബേസ്മെൻറ്റ് പൂർത്തിയായപ്പോഴേക്കും അപ്പച്ചൻ വീണ് നട്ടലിന് ചെറിയ പൊട്ടൽ സംഭവിച്ച് ബെഡ് റെസ്റ്റ് പറഞ്ഞതിനാൽ പണി വീണ്ടും ഒന്ന് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് ഭർത്താവിന് തിരിച്ചു പോകാമായിരുന്നെങ്കിലും തൽക്കാലം പോകണ്ട എന്ന് തീരുമാനിച്ചു. ഇതിനിടയിൽ അപ്പച്ചൻ്റെ സ്ഥിതി പലപ്പോഴും വഷളായതിനാൽ പലതവണ ആശുപത്രി വാസം വേണ്ടി വന്നു. ഈ സമയങ്ങളിലെല്ലാം പ്രതിസന്ധികളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വചനം, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ, യെശയ്യാ 52:12 എന്നതായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരോട് സഹായം ചോദിക്കാതെ ദൈവത്തോട് സഹായം ചോദിച്ചു. അവിടുന്ന് പുതിയ വാതിലുകൾ തുറന്നു തന്നുകൊണ്ടേയിരുന്നു. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് ഷെവലിയാർ ബെന്നി പുന്നത്ര എഴുതിയ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകമാണ്. ചെങ്കടൽ ആദ്യമേ വിഭജിച്ചിട്ടല്ല ഇസ്രായേൽക്കാരോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞത്. ദൈവം പറഞ്ഞതനുസരിച്ച് അവർ മുന്നോട്ട് നടന്നപ്പോഴാണ് ചെങ്കടൽ വിഭജിക്കപ്പെട്ടത്, വഴി തെളിച്ചു നൽകിയത്. പുറപ്പാട് 14-15. 2 മാസം ചാനൽ നടത്തിക്കൊണ്ടുപോകാനുള്ള തുക ഒന്നിച്ച് ഒരിക്കലും ഷാലോമിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ചാനൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ള അറിവുകളൊക്കെ എന്നെ ബലപ്പെടുത്തി. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്നതിന് അരക്ഷിതാവസ്ഥകളിലൂടെ കടന്നു പോകാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക എന്നൊരർത്ഥം കൂടിയുണ്ടെന്ന് ആ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി. നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല നമുക്ക് വീട് പണിതു തരുന്നതെന്ന സത്യം ബോധ്യമായി. അനേക നാളുകളിലേക്ക് ഉള്ളവ ഒന്നിച്ചു തരുന്നതല്ല, ആവശ്യമുള്ളവ അപ്പപ്പോൾ തരുന്നതാണ് ദൈവപരിപാലന എന്നെന്നെ പഠിപ്പിച്ചത് ആ പുസ്തകമാണ്. സറേഫാത്തിലെ വിധവയുടെ കലത്തിൽ മാവ് നിറച്ചു വെച്ചുകൊണ്ടല്ല ഏലിയ പ്രവാചകനെയും ആ കുടുംബത്തെയും ദൈവം ദീർഘകാലം പരിപാലിച്ചത്. അവളുടെ ഭരണിയിൽ അനേക നാളുകളിലേക്ക് ആവശ്യമായ എണ്ണയും നിറച്ചു കൊടുത്തില്ല. പക്ഷേ ക്ഷാമകാലം തീരുന്നതുവരെ എണ്ണ വറ്റുകയോ മാവ് തീർന്നു പോവുകയോ ചെയ്തില്ല. എടുക്കും തോറും അവ വീണ്ടും പാത്രത്തിൽ നിറഞ്ഞു. ദൈവപരിപാലനയുടെ ഈ രഹസ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊറോണ കാലത്തെ എൻ്റെ വീടുപണിയുടെ നാളുകളിലാണ്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തനങ്ങൾ 115:12. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനങ്ങൾ 37:4. എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. ഏശയ്യാ 32:18 എന്നീ വചനങ്ങളും അക്കാലത്തെല്ലാം ഞങ്ങളെ ഏറെ വിലപ്പെടുത്തി. പക്ഷേ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് തുടങ്ങിയ വീടുപണിയിൽ പ്രതിസന്ധികളെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അവയൊക്കെ നേരിടേണ്ടി വന്നപ്പോഴും റോമ 4:20 പറയുന്നത് പോലെ സാഹചര്യങ്ങളിലേക്ക് നോക്കി വിശ്വാസമില്ലാത്തവരെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിക്കാൻ എന്നെ സഹായിച്ചത് പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകമാണ്. വിളിച്ചവൻ വിശ്വസ്തനാണെന്നും പറഞ്ഞവൻ വാക്കുമാറാത്തവനാണെന്നും നിരന്തരം ധ്യാനിച്ച് അരക്ഷിതാവസ്ഥകളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. എന്തിനേറെ പറയുന്നു, 2021 സെപ്റ്റംബർ 16 ലളിതമായ ചടങ്ങുകളോടെ ഗൃഹപ്രവേശം നടത്തി. അപ്പോഴേക്കും ശയ്യാവലംബിയായി കഴിഞ്ഞിരുന്ന അപ്പച്ചനെ പുതിയ വീട്ടിൽ കൊണ്ടുവന്നു. 2 ദിവസം അവിടെ ശാന്തമായി കഴിഞ്ഞിട്ട് സമാധാനത്തോടെ അപ്പച്ചൻ മരിച്ചു. വാടക വീട്ടിൽ വെച്ച് അപ്പച്ചന് ഒന്നും സംഭവിക്കരുതേ എന്നായിരുന്നു എൻ്റെ മനമൊരുകിയുള്ള പ്രാർത്ഥനകൾ. നല്ല ദൈവം അത് മാനിച്ചു. തുടർന്ന് അപ്പച്ചൻ്റെ 30-ാം ചരമദിനത്തിനു ശേഷം സാവധാനം സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ പിരിഞ്ഞുപോയി. ആ ദിവസങ്ങളിൽ മനസ്സൊന്ന് ശാന്തമായപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി ഞാൻ ബൈബിൾ തുറന്നു. പുറകിലെ പേജിൽ 3 വർഷം മുമ്പ് എഴുതിയിട്ട വാക്കുകൾ പെട്ടെന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 2021 ഒക്ടോബർ 20 കർത്താവ് എനിക്ക് ഭവനം തരും. അന്ന് 2021 ഒക്ടോബർ 20 ആയിരുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന് സ്തുതി.